السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളിലെ ബുധനാഴ്ചകളിലായി ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ അർബഊൻ നവവിയ്യ എന്ന ഗ്രന്ഥം അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അൽഹംദുലില്ലാ, കഴിഞ്ഞ ദർസിൽ ആ കിതാബിലെ ആറാമത്തെ ഹദീസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു. ഈ കിതാബിന്റെ പ്രാരംഭത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ അർബഊൻ നവവിയ്യയിൽ ഉൾക്കൊള്ളുന്ന ഹദീസുകൾ ഒരു മുസ്ലിമിന്റെ ജീവിതം, ഒരു മുസ്ലിമിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും അവൻ ആവശ്യം വരുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കാനും ആഗ്രഹിക്കുന്ന ഏതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളവും അർബഊൻ നവവിയ്യയിലെ 42 ഹദീസുകൾ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എപ്പോഴും ഞാൻ പറയാറുള്ളതുപോലെ, പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനും പ്രാവർത്തികമാക്കാനും പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുറവുകളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല മാറ്റിത്തരുകയും നല്ല സമാധാനത്തോടുകൂടി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആശയങ്ങളും ആദർശങ്ങളും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിന് റാഹത്ത് ഉള്ളവരായിക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് ഇൻഷാ അള്ളാഹ് അൽ അർബഊൻ നവവിയ്യയിലെ 7-ാമത്തെ ഹദീസാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ചെറിയൊരു ഹദീസാണ്, ഏതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളവും ജീവിതത്തിൽ ഏറെ ആവശ്യമുള്ളതും അതേപോലെ തന്നെ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിന് ഏറെ സ്വാന്തനം നൽകുന്നതും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദീനിനോട് അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് അനുഗ്രഹമായി നൽകിയിരിക്കുന്ന ഈ മതത്തിനോടുള്ള ബാധ്യതകൾ എന്തൊക്കെയാണ് എന്നതിനൊക്കെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. ആദ്യം നമുക്ക് ഹദീസ് വായിക്കാം. അൽ ഹദീസു സാബിഅ അൻ അബി റുഖയ്യത തമീം ബിൻ ഔസ് അദ്ദാരി റളിയല്ലാഹു അൻഹു ഖാൽ ഇന്ന റസൂലുള്ളാഹി അലൈഹി സ്വലാത്തു വസ്സലാം ഖാൽ الدين النصيحة قلنا لمن يا رسول الله قال لله ولكتابه ولرسوله ولأئمة المسلمين وعامتهم رواه مسلم. തമീം ബിൻ ഔസ് അദ്ദാരി റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ് അർബഊന നവവിയ്യയിലെ 7-ാമത്തെ ഹദീസ്. ഹദീസിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തമീം റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ കുഞ്ഞിയത്ത് അബൂ റുഖയ്യ എന്നാണ്. അബൂ റുഖയ്യ എന്നാണ് അദ്ദേഹത്തിന്റെ കുഞ്ഞിയത്ത്. അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം അബൂ റുഖയ്യ തമീം ഇബ്നു ഔസ് അദ്ദാരി റളിയല്ലാഹു അൻഹു, അതാണ് അദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹം ആദ്യത്തിൽ നസ്രാണിയായിരുന്നു. സാധാരണ നിങ്ങൾക്കറിയാവുന്നതുപോലെ സ്വഹാബികൾക്ക് എല്ലാവർക്കുമുള്ള ഒരു പ്രത്യേകതയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു എന്നുള്ളത്. അത് വലിയൊരു പ്രത്യേകത തന്നെയാണ്. ആ സ്വഹാബികളെ നമ്മൾ സ്നേഹിക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് ഈമാനിന്റെ ഒരു ഭാഗമായി തീർന്നത്. ആ സ്വഹാബികളോടുള്ള സ്നേഹം ഈമാനിന്റെ ഭാഗമാണ്. അവരോടുള്ള വെറുപ്പ് മുനാഫിഖിന്റെ അടയാളമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു വന്നു. പ്രിയപ്പെട്ടവരെ, തമീം ബിൻ ഔസ് അദ്ദാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം നസ്രാണിയായിരുന്നു, ക്രിസ്ത്യാനിയായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. അതിനുശേഷം ഹിജറ 9-ാമത്തെ വർഷത്തിലാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത്. ബാക്കിയുള്ള സ്വഹാബികളെക്കാളും, അല്ലെങ്കിൽ വളരെ ചുരുക്കം ചില സ്വഹാബികൾക്ക് കിട്ടിയ പ്രത്യേകതയിൽ ഒരു പ്രത്യേകത തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിന് കിട്ടിയിട്ടുണ്ട്. എന്താണത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തമീം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. പൊതുവെ നമ്മൾ പറയാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്വഹാബികൾ കേട്ടു. ഒരു ഹദീസ് തമീം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടു, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു. നിങ്ങൾക്കറിയാവുന്നതുപോലെ തമീം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്വീകരിച്ചെന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഒരു പക്ഷേ സംശയം വരും, പ്രവാചകനല്ലേ പറഞ്ഞു കൊടുക്കേണ്ടേ, തമീം എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക റളിയല്ലാഹു അൻഹു. അതിന്റെ ഉദ്ദേശം, തമീം റളിയല്ലാഹു അൻഹു ഒരു ആശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു. അള്ളാഹുവിന്റെ റസൂലിന്റെ അംഗീകാരം ഒരിക്കലും അള്ളാഹുവിന്റെ തീരുമാനമില്ലാതെ നടക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ തീരുമാനം എന്ന് ഉദ്ദേശിച്ചത് അള്ളാഹു സുബ്ഹാനഹു വതആല അംഗീകരിച്ച് അള്ളാഹു സത്യമാണെന്ന് പ്രവാചകന് പറഞ്ഞു കൊടുത്താലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുക. ഏതാണ് ആ ഹദീസ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഹദീസുൽ ജസ്സാസ എന്ന പേരിലാണ് അത് അറിയപ്പെട്ടിരിക്കുന്നത്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന മസീഹുദ് ദജ്ജാലിനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ഹദീസ് ഉദ്ധരിച്ചത് തമീം റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം ഒരു യാത്രയിൽ ദജ്ജാലിനെ നേരിട്ട് കാണുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ ഹദീസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് യാത്രയിലുണ്ടായ അനുഭവത്തെ സംബന്ധിച്ച് വിവരിച്ചു കൊടുക്കുകയും അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടതിന് ശേഷം മിമ്പറിൽ നിന്നുകൊണ്ട് സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു റളിയല്ലാഹു അൻഹു. അത്രയും അധികം മഹത്വമുള്ള ഒരു സഹാബിയാണ് തമീം ഇബ്നു ഔസ് അദ്ദാരി റളിയല്ലാഹു അൻഹു. പല സഹാബികൾക്ക് അല്ല, പല ആൾക്കാർക്കും ഇന്ന് ഈ ഒരു സഹാബിയെ അറിയില്ല. അതേപോലെ തന്നെ തമീം റളിയല്ലാഹു അൻഹുവിന്റെ വളരെ മറ്റൊരു പ്രത്യേകതയാണ് അദ്ദേഹം നസ്രാണി ആയതിന്റെ പേരിൽ തന്നെ അദ്ദേഹത്തിന് അവരുടെ വേദഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് വളരെ നല്ലൊരു അറിവുണ്ടായിരുന്നു. ക്രിസ്ത്യാനികളുടെ വേദഗ്രന്ഥത്തെ സംബന്ധിച്ച് തമീം റളിയല്ലാഹു അൻഹുവിന് വളരെ അറിവുണ്ടായിരുന്നു. ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ വേദങ്ങളെ സംബന്ധിച്ച് അറിവുള്ള പ്രധാനപ്പെട്ട മൂന്ന് ആൾക്കാരാണ്. ഒന്ന് സൽമാൻ റളിയല്ലാഹു അൻഹു, സൽമാൻ ഉൽ ഫാരിസി അദ്ദേഹത്തിന്റെ വേറൊരു പേരാണ്, അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു പേരാണ് സാഹിബുൽ കിതാബൈൻ, രണ്ട് കിതാബിന്റെയും സാഹിബ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഖുർആനിലും നസ്രാണികളുടെ ഗ്രന്ഥത്തിലും അറിവുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ആള് സൽമാൻ ഉൽ ഫാരിസിയാണ്, രണ്ടാമത്തെ ഇബ്നു സലാമാണ്, മൂന്നാമത്തേത് തമീം ഇബ്നു ഔസ് അദ്ദാരിയാണ് എന്ന് ഇമാം ഖതാദ റഹിമഹുള്ള പറഞ്ഞതായി നമ്മൾക്ക് കാണാൻ സാധിക്കും. അത്രയും അധികം മഹത്വമുള്ള അല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് അറിവുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇതിലൂടെ ആരും മനസ്സിലാക്കരുത് അദ്ദേഹം വേദഗ്രന്ഥം മുസ്ലിമായതിനു ശേഷം ഇരുന്ന് പഠിച്ചതാണെന്ന് ആരും മനസ്സിലാക്കരുത്. അത് ഞാൻ നമ്മുടെ മുൻകഴിഞ്ഞ ദർസുകളിൽ പറഞ്ഞിരുന്നു, വേദഗ്രന്ഥം പഠിക്കുക എന്നുള്ളത് അതിന്റെ അസ്ലി ഹറാമാണ്. പിന്നെ ഇദ്ദേഹത്തിന് എങ്ങനെയാണ് അറിയുക? അദ്ദേഹം ആദ്യം നസ്രാണിയായതിന്റെ പേരിൽ തന്നെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, തമീം റളിയല്ലാഹു അൻഹുവിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിശേഷണമായി പണ്ഡിതന്മാർ ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി സീറിലൊക്കെ പറഞ്ഞതുപോലെ അദ്ദേഹം വളരെയധികം ഇബാദത്തിൽ ശ്രദ്ധ പുലർന്ന വ്യക്തിയാണ്. രാത്രി നമസ്കാരത്തിലൊക്കെ വളരെയധികം ശ്രദ്ധ പുലർന്ന ഒരു വ്യക്തിയാണ് തമീം റളിയല്ലാഹു അൻഹു. ഏകദേശം 18 ഹദീസുകൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 18 ഹദീസുകൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ സ്വഹാബിയെ സംബന്ധിച്ച് വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങൾ. കൂടുതൽ കാര്യങ്ങൾ പറയാനും മനസ്സിലാക്കാനും ഓരോരുത്തരും അറിയാനും മനസ്സിലാക്കാനും ഓരോരുത്തരും പരിശ്രമിക്കുക. പല ആൾക്കാർക്കും ഒരുപക്ഷെ തമീം റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നവരായിരിക്കാം. പ്രിയപ്പെട്ടവരെ, സ്വഹാബത്തിനെ സംബന്ധിച്ച് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, സ്വഹാബത്തിനെ സംബന്ധിച്ച് വായിക്കാനും പഠിക്കാനും നമ്മൾ തയ്യാറാവണം. കാരണം അത് നമ്മുടെ ദീനിന്റെ വിഷയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും ഇൻഷാ അള്ളാഹ്. തമീം റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത് ഹിജറ 40 ഹിജറ 40 തമീം റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ വളരെ ഗൗരവപൂർവ്വം ഉണർത്താനുള്ള മറ്റൊരു കാര്യം, നമ്മുടെ നാട്ടിലെ പല ആൾക്കാരും പ്രത്യേകിച്ച് അഹ്ലുൽ ബിദഅത്തിന്റെ ആൾക്കാർ തമീം റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറയാറുണ്ട്, കോഴിക്കോടുള്ള, എനിക്ക് ആ സ്ഥലത്തിന്റെ പേര് കറക്റ്റ് ഓർമ്മയില്ല, കോഴിക്കോട് പാറപ്പള്ളി, പാറപ്പള്ളി എന്നാണ് എൻ്റെ ഓർമ്മ, പാറപ്പള്ളിയിലുള്ള ഖബർ തമീമുദ്ദാരിയുടേതാണെന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. അദ്ദേഹം കടൽ വഴി വരികയും അവിടെ വെച്ച് മരണപ്പെട്ടപ്പോൾ അവിടെ തന്നെ അദ്ദേഹത്തിന്റെ മയ്യത്ത് വെക്കുകയുമാണ് ചെയ്തത് എന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. ഞാൻ ഖുറാഫാത്തിലായിരിക്കുന്ന സമയത്ത് അവിടെ പോയിരുന്നു. അന്ന് അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു തന്നത് തമീമുദ്ദാരിയുടെ ഖബറാണെന്നൊക്കെ പറഞ്ഞു തന്നിരുന്നു. അദ്ദേഹത്തിന്റെയും അതേപോലെ തന്നെ ധാരാളം സ്വഹാബത്തിന്റെയും ഖബറാണെന്നൊക്കെ പറയാറുണ്ട്. അതൊന്നും സ്ഥിരപ്പെടാത്ത കാര്യങ്ങളാണ്. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറാണ് എന്ന് അവര് കളവായിട്ട് പറയുന്നതാണ്, അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അവർക്ക് സമ്പത്ത് ഒരുമിച്ച് കൂട്ടാനുള്ള ഒരു മാർഗമായിട്ടാണ് അവരത് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹിദായത്ത് കൊടുത്തനും ഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾക്ക് സത്യം മനസ്സിലാക്കിക്കൊണ്ട് സത്യത്തിൽ ഉറച്ചു നിൽക്കാനും അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഗ്രന്ഥം മുറുകെ പിടിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികൾ ഉൾപ്പെടാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഹദീസിലേക്ക് നമ്മൾക്ക് പ്രവേശിക്കാം. എന്താണ് ഹദീസ്? തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു പറയുന്നു, അബു റുഖയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദീനു അന്നസീഹ, അദ്ദീനു അന്നസീഹ, ദീൻ എന്ന് പറഞ്ഞാൽ അത് നസീഹത്താണ്, ദീൻ എന്ന് പറഞ്ഞാൽ അത് നസീഹത്താണ് എന്ന് പറഞ്ഞാൽ ഹാഫിൽ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫതുഹുൽ ബാരിയിൽ പറയുന്നു, മുഅലമുദ്ദീനി വജുല്ലുദ്ദീനി അന്നസീഹ, ദീനിന്റെ വലിയൊരു ഭാഗം തന്നെ നസീഹത്താണ്. നസീഹത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം ഇറാദത്തുൽ ഖൈർ ലിൽ മൻസൂഹി ലഹു, ലിൽ മൻസൂഹി ലഹു, ആർക്കാണോ നമ്മൾ ഗുണം കാംക്ഷിക്കുന്നത്, അവ ആർക്ക് ആരോടാണ് നമ്മൾ പറയുന്നത്, അവന്റെ ഗുണം കാംക്ഷിക്കലാണ്. നസീഹത്ത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഗുണകാംക്ഷയാണ്. ഒരു വ്യക്തിക്ക് ഗുണകാംക്ഷിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? നസീഹത്ത് എന്ന് പറയുക. ഒരു വ്യക്തിക്ക് നന്മയുണ്ടാവണമെന്ന് ആഗ്രഹിക്കുക, പക്ഷേ മലയാളത്തിൽ പറഞ്ഞാൽ എനിക്ക് മലയാള ഭാഷയിൽ വലിയ അറിവില്ല, അതിൻ്റെ അർത്ഥം വേറെ ഭാഷയിൽ അറിവുണ്ടെന്നല്ല, എല്ലാത്തിലും വീക്കാണ്. അള്ളാഹു എല്ലാവർക്കും അൽമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ നസീഹത്ത് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് നമ്മൾ എന്ത് ചെയ്യുക? നന്മ ആഗ്രഹിക്കുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ദീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ വലിയൊരു ഭാഗം തന്നെ നസീഹത്താണ്, ആൾക്കാർക്ക് നന്മ ആഗ്രഹിക്കലാണ്, അല്ലെങ്കിൽ മൊത്തത്തിൽ നന്മ ആഗ്രഹിക്കലാണ്. അത് നമ്മൾക്ക് അതിന്റെ നസീഹത്തിന്റെ പ്രാധാന്യത്തെയാണ് മനസ്സിലാക്കി തരുന്നത്. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞു, അൽ ഹജ്ജ് അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. അതിന്റെ അർത്ഥം ഹജ്ജിൽ അറഫയുടെ അറഫയിൽ നിൽക്കൽ മാത്രമാണോ? അല്ല, ധാരാളം പ്രവർത്തനങ്ങൾ ഹജ്ജിലുണ്ട്. യൗമു തറവിയുണ്ട്, അതേപോലെ തന്നെ യൗമിന ഉണ്ട്, ധാരാളം കാര്യങ്ങളുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അൽ ഹജ്ജു അറഫ എന്ന് പറഞ്ഞത്? ഹജ്ജിന്റെ പ്രധാന ഒരു ഘടകമാണ് അറഫ എന്നുള്ളത്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ വലിയൊരു ഘടകമാണ് നസീഹത്ത് എന്നാണ് നമ്മൾക്ക് പറഞ്ഞിരുന്നത്. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ ഇമാം അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി നുഅ്മാൻ ബിൻ ബഷീറിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദുആഹു അൽ ഇബാദ, ഇബാദ എന്ന് പറഞ്ഞാൽ ദുആ എന്ന് പറഞ്ഞാൽ അതാണ് ഇബാദത്ത്. ദുആ എന്ന് പറഞ്ഞാൽ അതാണ് ഇബാദത്ത്. അതിന്റെ അർത്ഥം എന്തല്ല, ദുആ മാത്രമാണ് ഇബാദത്ത് എന്നല്ല, ദുആ ഇബാദത്തിന്റെ വലിയൊരു ഭാഗമാണ്. അതേപോലെ തന്നെ അൽ ഹജ്ജു അറഫ, അബ്ദുറഹ്മാൻ ബിൻ ആമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണെന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഹജ്ജിന്റെ വലിയൊരു ഭാഗമാണ് അറഫ എന്നുള്ളത്. അതേപോലെ തന്നെ ദീനിന്റെ വലിയൊരു ഭാഗമാണ് നസീഹത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു. ഇത് കേട്ട ഉടൻ സഹാബത്ത് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, ലിമൻ യാ റസൂലല്ലാഹ്, ലിമൻ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ദീന ഗുണകാംക്ഷിയാണെന്ന് താങ്കൾ പഠിപ്പിച്ചു തന്നു, ആർക്കാണ് നമ്മൾ ഗുണം കാംക്ഷിക്കേണ്ടത്, ആർക്കാണ് നമ്മൾ നന്മ ആഗ്രഹിക്കേണ്ടത്? അറബി ഭാഷയിൽ അറിയുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം, അവിടെ ലാമു കൊണ്ടുള്ള ഉദ്ദേശം ലാമുൽ ഇസ്തിഹഖാഖ് എന്ന് പറയും. ലാമുൽ ഇസ്തിഹഖാഖ് എന്ന് പറഞ്ഞാൽ ആ ഗുണകാംക്ഷ അർഹിക്കുന്ന വ്യക്തികൾ ആരാണ്, ആർക്കാണ് നമ്മൾ ഗുണം ആഗ്രഹിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ലില്ലാഹി വലി കിതാബിഹി വലി റസൂലിഹി വലി അയ്മത്തിൽ മുസ്ലിമീന വ അമ്മത്തിഹിം. ഗുണം കാംക്ഷിക്കേണ്ടത് ഒന്ന് അള്ളാഹുവിനാണ്, രണ്ടാമത്തേത് അള്ളാഹുവിന്റെ കിതാബിനാണ്, മൂന്നാമത്തേത് അള്ളാഹുവിന്റെ റസൂലിനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നാലാമത്തേത് മുസ്ലിമീങ്ങളുടെ ഇമാമുമാർക്കാണ്, അത് ഭരണാധികാരികളാണെങ്കിലും അതേപോലെ തന്നെ ഉലമാക്കളാണെങ്കിലും. വ അമ്മത്തിഹിം, അഞ്ചാമത്തേത് അല്ലെങ്കിൽ അവസാനത്തേത് ഈ മുസ്ലിം സാധാരണ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഗുണം കാംക്ഷിക്കലാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. ആദ്യമായിട്ട് നസീഹത്തിന്റെ ദീനിൽ വലിയൊരു പ്രാധാന്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അത് നമ്മൾക്ക് ഈ ഹദീസ് വ്യക്തമാക്കി തരുന്നത് പോലെ തന്നെ മറ്റൊരു ഹദീസിൽ അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസ് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നത് കാണാം, ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യത ആറെണ്ണമാണ്. അതിലൊന്നായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില രിവായത്തുകളിൽ ഫൻസഹ്ലഹു, ഏതെങ്കിലും ഒരു മുസ്ലിമായ സഹോദരൻ നിന്റെ അടുക്കൽ വന്നുകൊണ്ട് നസീഹത്ത് ചോദിച്ചാൽ നീ അവൻ എന്ത് ചെയ്യുക, നസീഹത്ത് കൊടുക്കുക. ഒരു മുസ്ലിമായ സഹോദരൻ നിന്റെ അടുക്കൽ വന്ന് നസീഹത്ത് ചോദിച്ചാൽ അവന് നീ നസീഹത്ത് കൊടുക്കുക. അതൊരു മുസ്ലിമിന്റെ മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മുല്ല അലി അൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മിർഖാത്തുൽ മഫാതീഹിൽ പറയുന്നു, ഐ വുജൂബ, ഒരു വ്യക്തി നമ്മോട് വന്ന് നസീഹത്ത് ചോദിച്ചാൽ അവന് നസീഹത്ത് കൊടുക്കുക എന്നുള്ളത് വാജിബാണ് എന്ന് മുല്ല അലി അൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. ഹാഫിദ് ഇബ്നു ഹജർ അദ്ദേഹത്തിന്റെ ഫതുഹുൽ ബാരിയിൽ അത് വാജിബ് കിഫായയാണെന്നും പറയുന്നുണ്ട്. എന്നിരുന്നാലും പ്രിയപ്പെട്ടവരെ, ദീനിൽ വലിയൊരു സ്ഥാനമുള്ള കാര്യമാണ് നസീഹത്ത്. അതുകൊണ്ടാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ നസീഹത്തിന്റെ വിഷയത്തിൽ ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് നസീഹത്ത് കൊടുക്കേണ്ടത് എന്ന വിഷയത്തിൽ ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട്. അത്രയും അധികം മഹത്വമുള്ള ഒരു വിഷയമാണ് നസീഹത്ത് എന്നുള്ളത്. പ്രവാചകന്റെ മറുപടി, ആർക്കാണ് നസീഹത്ത് നൽകേണ്ടത്, അല്ലെങ്കിൽ ആർക്കാണ് നമ്മൾ ഗുണം കാംക്ഷിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലില്ലാഹി, അള്ളാഹുവിനാണ്, അള്ളാഹുവിനാണ്. എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ അള്ളാഹുവിന് ഗുണം കാംക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള നമ്മുടെ ബാധ്യത എന്താണ്? അള്ളാഹുവിനെ നമ്മൾ ഗുണം കാംക്ഷിക്കുന്നതിന്റെ അർത്ഥം നേരെ മലയാളം അറിച്ചെടുക്കരുത്, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് എങ്ങനെയാണ് നമ്മുടെ ബാധ്യത നമ്മൾ പൂർത്തീകരിക്കേണ്ടത്, അതിന് പണ്ഡിതന്മാർ ധാരാളം വിശദീകരണങ്ങൾ പറയുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റുബൂബിയത്തിൽ അള്ളാഹു ഏകനാണെന്ന് വിശ്വസിക്കുക. അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകനാണ് എന്ന് വിശ്വസിക്കുക. അള്ളാഹു മാത്രമാണ് സൃഷ്ടാവ്, അള്ളാഹു മാത്രമാണ് എല്ലാത്തിനെയും ഉടമപ്പെടുത്തുന്നവൻ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിവുള്ളവൻ, അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാം നിയന്ത്രിക്കുന്നവൻ തുടങ്ങിയ റുബൂബിയത്തുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ഏകനാണെന്ന് വിശ്വസിക്കുക. റുബൂബിയത്തിനെ സംബന്ധിച്ച് അറിവില്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒന്നാമത്തെ ഹദീസിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടാമത്തെ ഹദീസിൽ അതിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇൻഷാ അള്ളാഹ്, അറിയാത്ത ആൾക്കാർ ആ ഭാഗം കേൾക്കുക. ഇനി കേൾക്കാൻ സമയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അറിയുന്ന ആൾക്കാരോട് അതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദീകരണങ്ങൾ ചോദിക്കുക. കാരണം ഇവിടെ പറഞ്ഞ് സമയം ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനോടുള്ള ഒന്നാമത്തെ ബാധ്യത അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ അള്ളാഹു ഏകനാണെന്ന് വിശ്വസിക്കുക. രണ്ടാമത്തെ എന്താണ്? അള്ളാഹുവിന്റെ ഉലൂഹിയത്തിൽ അള്ളാഹു ഏകനാണെന്ന് വിശ്വസിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമേ ഇലാഹുള്ളൂ. അള്ളാഹു അല്ലാത്ത ഒരാളോടും ആരാധനകൾ നൽകാൻ പാടില്ല. ഒരാൾക്കും ആരാധന നൽകാൻ പാടില്ല. ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല. ദുആ ചെയ്യുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം. ബലിയർപ്പിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രം. സത്യം ചെയ്യുന്നത് അള്ളാഹുവിന്റെ പേരിൽ മാത്രം. ഇങ്ങനെ ഓരോരോ ജീവിതത്തിൽ ഇബാദത്തുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം നൽകുക. മൂന്നാമത്തേത്, അള്ളാഹുവിന്റെ അസ്മാഉകളിലും സ്വിഫാത്തുകളിലും അള്ളാഹു ഏകനാണെന്ന് വിശ്വസിക്കുക. അള്ളാഹുവിന്റെ നാമങ്ങളിലും വിശേഷണങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകനാണെന്ന് വിശ്വസിക്കുക. ഇതിനെ സംബന്ധിച്ചും അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്നിക്കൽ അറിവുള്ള വിദ്യാർത്ഥികളോട് അല്ലെങ്കിൽ പണ്ഡിതന്മാരോട് ചോദിക്കുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ രണ്ടാമത്തെ ദർസിൽ ഇതിനെ സംബന്ധിച്ച് ഈയുള്ളവൻ അറിയുന്നത് പോലെ പണ്ഡിതന്മാരുടെ വാക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും വെച്ചുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില വിശ്വാസ കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അത് കേൾക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അപ്പോൾ അള്ളാഹുവിനോടുള്ള നസീഹത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമുള്ള റുബൂബിയത്തും ഉലൂഹിയത്തും അസ്മാഉ സിഫാത്തും, ഈ വിഷയത്തിൽ അള്ളാഹുവിനെ ഏകനാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച വിഷയങ്ങൾ മാത്രം ചെയ്യുക. അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ട് മാറി നിൽക്കുക. ഇതൊക്കെ അള്ളാഹുവിനോടുള്ള നസീഹത്തിൽ പെട്ടതാണ്. രണ്ടാമത്തെ കാര്യം, വലി കിതാബിഹി, അള്ളാഹുവിന്റെ കിതാബിനോട് നസീഹത്ത്, പരിശുദ്ധമായ ഖുർആനിനോട് നസീഹത്ത് ഉണ്ടാവണം. എങ്ങനെയാണ് അത് ഉണ്ടാവുക? പരിശുദ്ധമായ ഖുർആനിനോട് നസീഹത്ത് എന്ന് പറഞ്ഞാൽ അത് വാജിബായ മർത്തബയുമുണ്ട്, അതേപോലെ തന്നെ മുസ്തഹബായ മർത്തബയുമുണ്ട്. എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ട് നമ്മൾ കൊടുത്തിരിക്കേണ്ട ചില കടമകളുമുണ്ട്, അതേപോലെ തന്നെ സുന്നത്തായിട്ട് മുസ്തഹബായിട്ട് നമ്മൾ കൊടുക്കേണ്ട ചില കടമകളുമുണ്ട്. എന്താണ് നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കേണ്ട കടമകൾ? ഒന്ന്, പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണെന്ന് വിശ്വസിക്കുക. ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സംസാരമാണ്, അത് അള്ളാഹു സംസാരിച്ചതാണെന്ന് വിശ്വസിക്കുക. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു മനുഷ്യ സമുദായത്തിനെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി നൽകിയിരിക്കുന്ന ഗ്രന്ഥമാണെന്ന് വിശ്വസിക്കുക. പരിശുദ്ധ ഖുർആൻ പറയുന്നത് പോലെ സൂറത്തുൽ ഇസ്റാഇൽ, ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹി അഖ്വം, ഏറ്റവും നല്ല മാർഗത്തിലേക്കാണ് പരിശുദ്ധമായ ഖുർആൻ മനുഷ്യ സമുദായത്തെ നയിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളെ ഖുർആൻ നയിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഖുർആനോടുള്ള വാജിബായ നമ്മുടെ ബാധ്യത. ഇനി എന്താണ് മുസ്തഹബായ കാര്യം? എല്ലാ ദിവസവും ജീവിതത്തിൽ സുന്നത്തുൽ ജമാഅത്തിന്റെ പണ്ഡിതൻ പറയുന്നത് പോലെ ചുരുങ്ങിയത് 30 ദിവസത്തിലെങ്കിലും ഒരു തവണ ഖത്തം തീർക്കാൻ വേണ്ടി പരിശ്രമിക്കുക. പരിശുദ്ധമായ ഖുർആൻ ഓതാൻ സമയം കണ്ടെത്തുക. ഖുർആൻ കേൾക്കാൻ സമയം കണ്ടെത്തുക. ഖുർആൻ മനഃപ്പാഠമാക്കാൻ സമയം കണ്ടെത്തുക. നിങ്ങൾ ആരും കരുതരുത് ഞാനിങ്ങനെ പ്രാസോപ്പിച്ച് പറയുന്നതാണെന്ന്. അല്ല, പരിശുദ്ധമായ ഖുർആനായിട്ട് ധാരാളം ബാധ്യതകളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഖുർആൻ കേൾക്കുന്ന അമൽ. പല ആൾക്കാരും ഇന്ന് ജീവിതത്തിൽ അവഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത്. ഖുർആൻ കേൾക്കുക എന്നുള്ളത് വലിയ അമലാണ്. രണ്ടാമത്തതായിട്ട് പരിശുദ്ധമായ ഖുർആൻ ഓതുക. മൂന്നാമത്തതായിട്ട് പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. നാലാമത്തതായിട്ട് പരിശുദ്ധമായ ഖുർആനിന്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അഞ്ചാമതായിട്ട് പരിശുദ്ധമായ ഖുർആൻ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുക. അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പരിശുദ്ധമായ ഖുർആൻ വന്നാൽ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഈമാൻ അധികരിക്കും. അങ്ങനെ നമ്മുടെ ഈമാൻ അധികരിക്കുന്ന ഒരു മർത്തവയിലെത്തിയാൽ പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ സ്വഭാവമായിട്ട് മാറും. ഇങ്ങനെ അഹ്ലുൽ ഇൽമ് നമ്മൾക്ക് പറഞ്ഞിരുന്ന ധാരാളം കാര്യങ്ങളുണ്ട് ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബാധ്യതകൾ. അതൊക്കെ വലിയ വലിയ വിഷയങ്ങളാണ്. പറഞ്ഞുകൊണ്ട് സമയം ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് യാതൊരു കാരണവശാലും എന്റെ ഈ സംസാരം ഒന്നും നിങ്ങൾ ഇങ്ങനെ പ്രാസോപ്പിച്ച് പറയുന്നതാണെന്ന് കരുതരുത്. മറിച്ച് ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ചിന്തിച്ചുകൊണ്ട് പറയുന്നത് തന്നെയാണ്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആനോട് നമ്മൾക്ക് ധാരാളം ബാധ്യതകളുണ്ടെന്ന കാര്യം ജീവിതത്തിൽ മനസ്സിലാക്കി അത് പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ളത് പോലെ ഇതൊക്കെ ചില തുടക്കങ്ങൾ മാത്രമാണ്. ശേഷിക്കുന്ന ജീവിതത്തിൽ കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്താനും പഠിക്കാനും നിങ്ങൾ ആഗ്രഹിക്കണം. അതിനുവേണ്ടി മെനക്കെടണം. അതൊക്കെയാണ് ആഖിറത്തിൽ നമ്മൾക്ക് ബാക്കിയുണ്ടാവുക. ഇന്ന് ഒരു പക്ഷേ ഞാൻ ഈ ഖുർആനുമായിട്ടുള്ള ബാധ്യതകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി ഇരുന്നാൽ നമ്മൾക്ക് അതിന് 2-3 മണിക്കൂർ ഒരു പക്ഷേ ആവശ്യമായിട്ടുണ്ടാകും. നമ്മൾക്ക് ഇന്ന് ഇരിക്കാൻ പറ്റുമോ? ഇരിക്കാൻ വേണ്ടി പല ആൾക്കാരോടും പറഞ്ഞാൽ ഒന്നിക്കൽ ഇരിക്കാൻ സമയം ഉണ്ടാവില്ല, അല്ലെ ജോലി തിരക്കാണ്. നേരെ മറിച്ച് ജോലി സ്ഥലങ്ങളിൽ 7 മണിക്കൂർ 8 മണിക്കൂർ നമ്മൾ ഇരിക്കുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ വിമർശിക്കാനോ ഒന്നുമല്ല, മറിച്ച് നമ്മൾ ആ ഒരു പഠിക്കാനുള്ള താല്പര്യം നമ്മൾക്ക് ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പഴയകാലത്തെ സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിച്ചില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇനെ സംസാരിക്കുമ്പോൾ 100,000-ൽ അധികം സഹാബികളുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു സഹാബി ഭക്ഷണം കിട്ടാതെ മരിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയ റിസ്ഖ് അവൻ എന്തായാലും എത്തും. അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾ ഖുർആനോടുള്ള ബാധ്യത ജീവിതത്തിൽ പാലിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ്, രണ്ടാമത്തേത് അള്ളാഹുവിന്റെ കിതാബിനോടുള്ള ബാധ്യതയാണ്, മൂന്നാമത്തേത് എന്താ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ബാധ്യത സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണ് റസൂലിനോട് ബാധ്യത നമ്മൾ പൂർത്തീകരിക്കുക? ഒന്ന്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു തന്നിരിക്കുന്ന വിഷയത്തിൽ പ്രവാചകനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുക, സത്യമാണെന്ന് വിശ്വസിക്കുക. അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബുദ്ധിക്ക് യോജിക്കട്ടെ യോജിക്കാതിരിക്കട്ടെ അത് സത്യം മാത്രമാണെന്ന് വിശ്വസിക്കുക. കാരണം പരിശുദ്ധ ഖുർആൻ പറയുന്നത് പോലെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത് സ്വയിഷ്ട പ്രകാരമല്ല, മറിച്ച് വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ്, അദ്ദേഹം യാതൊരു കാരണവശാലും കളവ് പറയില്ല, വഞ്ചന കാട്ടുകയില്ല തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുക. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വർജിക്കുക. അതേപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന ആരാധനകൾ കൊണ്ട് മാത്രം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. ഇതൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ള നമ്മുടെ ബാധ്യത. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, വമാ ആതാകുമുർ റസൂലു ഫഖുദു വമാ നഹാകും അൻഹു ഫൻതഹു. സൂറത്തുൽ ഹശറിൽ പറയുന്നത് പോലെ അള്ളാഹു സുബ്ഹാനഹു അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മൾക്ക് കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുക, അള്ളാഹുവിന്റെ പ്രവാചകൻ വിലക്കിയ കാര്യങ്ങൾ ഒഴിവാക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് കൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമ്മുടെ ബാധ്യത. ഇതൊന്നും ഞാൻ പൂർണ്ണമായിട്ട് വിശദീകരിക്കുന്നില്ല, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനും കണ്ടെത്താനും വേണ്ടി പരിശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിന്റെ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലി അഇമ്മത്തുൽ മുസ്ലിമീൻ. ആദ്യമായിട്ട് അള്ളാഹുവിനോട് ബാധ്യതകളുണ്ട്, രണ്ടാമത്തേതായിട്ട് അള്ളാഹുവിന്റെ കിതാബിനോട് ബാധ്യതയുണ്ട്, മൂന്നാമത്തേത് അള്ളാഹുവിന്റെ റസൂലിനോട് ബാധ്യതയുണ്ട്. അവർക്കൊക്കെ ഗുണം കാംക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ പ്രാവർത്തികമാക്കുക എന്നാണ് അർത്ഥം. അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ റസൂലിനോടും കിതാബിനോടുമുള്ള ഗുണകാംക്ഷ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അതിനോടുള്ള ബാധ്യതകൾ പൂർത്തീകരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അടുത്ത രണ്ട് വിഷയം എന്താണ്? നമ്മൾ നൽകാൻ വേണ്ടിയാണ്. ആദ്യത്തെ മൂന്ന് വിഷയത്തിൽ നമ്മളൊന്നും അള്ളാഹുവിനോ റസൂലിനോ നൽകേണ്ട ആവശ്യമില്ല, മറിച്ച് അതിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ വേണ്ടത്. ഇനി പറയാൻ വേണ്ടി പോകുന്ന രണ്ട് കാര്യങ്ങൾ നമ്മൾ നൽകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. വലി അഇമ്മത്തുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഇമാമമാർക്ക് വേണ്ടി എന്ത് ചെയ്യണം? നസീഹത്ത് നൽകണം, ഗുണം കാംക്ഷിക്കണം. മുസ്ലിമീങ്ങളുടെ ഇമാമമാർ എന്ന് പറയുന്നത് ആരാണ്? രണ്ട് വിഭാഗമാണ്, സംഘടനാ നേതാക്കന്മാരൊന്നുമല്ല, രണ്ട് വിഭാഗം മാത്രം. ഒന്ന് അൽ ഉലമാ, രണ്ട് അൽ ഉമറ. ഒന്ന് ഭരണാധികാരികൾ, മറ്റൊന്ന് പണ്ഡിതന്മാർ. ഇവർ രണ്ടുപേരാണ് മുസ്ലിം ഉമ്മത്തിന്റെ നേതാക്കന്മാർ. ഇവരെ സംബന്ധിച്ചാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഉലുൽ അംർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഉലുൽ അംർ അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൂടെ എടുത്തു പറഞ്ഞിരിക്കുന്ന വിഭാഗം ഉലുൽ അംർ, അഇമ്മത്തുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ നേതാക്കന്മാർ, രാജാക്കന്മാരാവട്ടെ അതേപോലെ തന്നെ പണ്ഡിതന്മാരാവട്ടെ, ഇവരോട് നമ്മൾക്ക് ജീവിതത്തിൽ നസീഹത്ത് നൽകേണ്ടതുണ്ട്. ഇവർക്ക് നമ്മൾ നസീഹത്ത് നൽകേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവർ, അതിന് ചില ബാധ്യതകളുണ്ട്. ആദ്യമായിട്ട് നമ്മൾക്ക് നോക്കാം, എങ്ങനെയാണ് നമ്മൾ ഉലമാക്കൾക്ക് നസീഹത്ത് നൽകേണ്ടത്? ഉലമാക്കൾക്ക് നസീഹത്ത് നൽകുമ്പോൾ അതിന് ചില അദബുകൾ നിർബന്ധമാണ് ജീവിതത്തിൽ. ഉദാഹരണത്തിന്, ഒരു ആലിം എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്നതായി നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടു, ഒരു പണ്ഡിതൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി, ഈ ഇൽമിനെ വഹിക്കുന്ന ഒരു വിദ്യാർത്ഥി, ദീൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഒരു തെറ്റ് ചെയ്യുന്നതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു, അപ്പൊ അവനെങ്ങനെയാണ് നമ്മൾ നസീഹത്ത് കൊടുക്കേണ്ടത്? അവന്റെ വ്യക്തിപരമായിട്ട് നമ്മൾ പോയിട്ട് അവന്റെ ഖൈർ ഉദ്ദേശിച്ചുകൊണ്ട് അവന് പറഞ്ഞു കൊടുക്കുക, അതാണ് ഒരു ആലിമിനോട് നമ്മൾ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഒരു വിദ്യാർത്ഥിയോട് നമ്മൾ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ പണ്ഡിതന്മാർ വളരെ ഗൗരവപൂർവ്വം ഉണർത്തുന്ന മറ്റൊരു കാര്യമുണ്ട്. ഒരു ആലിമിനെ തെറ്റുപറ്റിയാൽ, ഒരു പണ്ഡിതന്നെ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു വലിയ പണ്ഡിതന്റെ തെറ്റുപറ്റിയെന്ന് കരുതുക. അപ്പൊ നമ്മൾ ചെയ്യേണ്ട മാർഗം എന്താണ്? നമ്മൾ നേരെ പോയിട്ട് പറയാതെ നമ്മൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് ഈ ഒരു അവസ്ഥ സാധിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ജീവിച്ചിരിക്കുന്ന വേറെ ഒരു ആലിമിന്റെ അടുക്കൽ പോയിട്ട് നമ്മൾ പറയുക, ഇന്നൊരു വിഷയം അദ്ദേഹത്തിന് തെറ്റുപറ്റിയിട്ടുണ്ട്, നിങ്ങൾ നസീഹത്ത് നൽകണം. ആ ഒരു മാർഗമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതല്ലാതെ ചില വിദ്യാർത്ഥികളെ കാണുന്നത് പോലെ ഏതെങ്കിലും ഒരു അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ആലിമിനെ തെറ്റുപറ്റിയാൽ പുറമേ ജനങ്ങളുടെ മുമ്പിൽ നടന്നിട്ട്, അല്ലെങ്കിൽ മറ്റുള്ള വിദ്യാർത്ഥികളുടെ മുമ്പിൽ നടന്നിട്ട് അദ്ദേഹത്തിന് ആ വിഷയത്തിൽ തെറ്റുപറ്റി എന്ന് അദ്ദേഹത്തിന് വില കുറച്ചുകൊണ്ടുള്ള രീതിയിലുള്ള സംസാരം ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് അനുവദിച്ചെന്ന കാര്യമല്ല, മറിച്ച് അതിനൊക്കെ അദബുകളുണ്ട്. തെറ്റുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന് അദബുണ്ട്. കാരണം എന്താണ്? ഒരു പക്ഷേ ആ ആലിമിനെ തെറ്റുപറ്റിയത് ഇജ്തിഹാദ് അനുസരിച്ചായിരിക്കാം, അതിന് അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ മുമ്പിൽ കൂലിയാണ്. പക്ഷെ ഇവൻ ഈ വിദ്യാർത്ഥി സ്വീകരിച്ചിരിക്കുന്ന ഈ മാർഗം അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്തതാണ്. ഒരു മുസ്ലിമിന്റെ, അല്ലെങ്കിൽ ഒരു മുസ്ലിമിന്റെ അഭിമാനം എന്നുള്ളത് അള്ളാഹുവിന്റെ അടുക്കൽ വളരെയധികം വിലയുള്ളതാണ്. പിന്നെ എങ്ങനെയാണ് ഒരു ആലിമിന്റെ അഭിമാനം? അപ്പോൾ ഒരു ആലിമിന്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന രീതിയിൽ ജനങ്ങളുടെ മുമ്പിൽ സംസാരിച്ചണക്കുക എന്നുള്ളത് ഹറാമാണ്. മനസ്സിലായില്ലേ? ഒരു ആലിമിനെ തെറ്റുപറ്റിയാൽ ആ നസീഹത്തായിട്ടാണല്ലോ ഈ കുട്ടി, അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥി എല്ലാവരുടെയും മുമ്പിൽ പറഞ്ഞു നടക്കുന്നത്. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്നത് ഹറാമാണ്. ആ ആലിമിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പറ്റിയിരിക്കുന്ന ഇജ്തിഹാദിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുമ്പിൽ ഒരു പ്രതിഫലമാണ് അദ്ദേഹത്തിന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉലമാക്കൾക്കുള്ള നസീഹത്ത് എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ആൾക്കാരുടെ മുമ്പിൽ അവരുടെ വില കുറക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരോട് ബഹുമാനം ആൾക്കാരുടെ മനസ്സിൽ ഇല്ലാതാവുന്ന രീതിയിലുള്ള ഒരു സംസാരം യാതൊരു കാരണവശാലും നമ്മുടെ അടുക്കൽ നിന്നുണ്ടാവാൻ പാടില്ല. അതൊരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ദീൻ അനുവദിക്കുന്നതല്ല. ചില ആൾക്കാർ പറയും അത് പണ്ഡിതന്മാരോട് അടുപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ്, അടുപ്പം സിദ്ധിക്കാൻ വേണ്ടിയാണ്. ഒന്നുമല്ല, ഇത് അള്ളാഹുവിന്റെ ദീനാണ്. അള്ളാഹുവിന്റെ ദീനാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാത്തിനേക്കാളും സ്ഥാനം നൽകേണ്ടത് അള്ളാഹുവിന്റെയും റസൂലിന്റെയും വാക്കുകൾക്കാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണ് ഉലമാക്കൾക്ക് നമ്മൾ നസീഹത്ത് നൽകേണ്ടത്. രണ്ടാമത്തെ വിഭാഗമാരാണ് ഉമറാക്കളാണ്, ഭരണാധികാരികൾ. ഉലമാക്കളുടെ വിഷയത്തിൽ അൽഹംദുലില്ലാ ആൾക്കാർക്ക് ഇന്ന് തെറ്റുപറ്റുന്നത് കുറവ് തന്നെയാണ്. പക്ഷേ ഭരണാധികാരികളുടെ കാര്യത്തിൽ പല ആൾക്കാർക്കും ഇന്ന് തെറ്റുപറ്റുന്നുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, രാജാക്കന്മാർ തെറ്റുപറ്റിയാൽ നമ്മൾ അവർക്ക് നസീഹത്ത് നൽകണം. അത് ദീൻ അനുവദിക്കുന്ന കാര്യമാണ്. രാജാക്കന്മാർക്ക് തെറ്റുപറ്റിയാൽ അവർക്ക് നമ്മൾ നസീഹത്ത് നൽകണം. അത് നമ്മുടെ ബാധ്യതയാണ് എന്ന് തന്നെ നമ്മൾക്ക് പറയാം. പക്ഷെ എന്താണ് അതിന്റെ നിബന്ധനകൾ? ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ജാമിഉൽ ഉലൂമി വൽ ഹിക്കം എന്ന ഗ്രന്ഥത്തിൽ അതിന്റെ ധാരാളം നിബന്ധനകൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചില വചനങ്ങൾ കൊണ്ടുവന്നൊക്കെ പറയുന്നുണ്ട്. ചുരുക്കത്തിൽ ഒന്ന് പറയാം, ഉമറാക്കൾക്ക് നസീഹത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നല്ല ഭാഷയിൽ സംസാരിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. നല്ല ഭാഷ എന്ന് പറഞ്ഞാൽ മയത്തോടുകൂടി നല്ല രീതിയിൽ ആൾക്കാരെ സ്വീകരിക്കുന്ന രീതിയിൽ പറയാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അതല്ലാതെ ചില ആൾക്കാർ കാട്ടുന്നത് പോലെ മോശമായ ഭാഷയിൽ വിമർശിക്കുന്ന ഒരു രീതി ഒരിക്കലും ഇസ്ലാമിന് പരിചയമില്ല. ഇപ്പൊ നിങ്ങൾക്കറിയാം, ലോകം കണ്ട ഏറ്റവും കാഫിറായിരുന്ന, സ്വന്തമായിട്ട് ഞാൻ റബ്ബാണെന്ന് വാദിച്ചിരുന്ന ഫിറഔൻ ലഅനത്തുല്ലാഹി അലൈഹി, അവനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അവന്റെ അടുക്കൽ ദഅവത്തിന് വേണ്ടി പോയ മൂസ ഹാറൂൻ അലൈഹിമ സ്വലാത്തു വസ്സലാം, അവരുടെ ദഅവത്തിന്റെ രീതി പരിശുദ്ധ ഖുർആൻ നമ്മൾക്ക് പറഞ്ഞിരുന്നുണ്ട്. അള്ളാഹു എന്താണ് അവരോട് കൽപ്പിച്ചത്? ഫഖൂല ലഹു ഖൗല ലയ്യിനൻ. എന്ത് ചെയ്യണം? മൂസയോടും ഹാറൂനോടും അലൈഹിം സ്വലാത്തു വസ്സലാം അള്ളാഹു പറയുന്നു, ഫഖൂല ലഹു ഖൗലൻ ലയ്യിനൻ, നല്ല നല്ല വാക്കുകൾ പറയണം. എന്ന് പറഞ്ഞാൽ കടുംപിടുത്തുള്ള വാക്കുകൾ പറയരുത്, സോഫ്റ്റ് ആയിട്ടുള്ള വാക്കുകൾ അവനോട് പറയണം. ഫഖൂല ലഹു ഖൗലൻ ലയ്യിനൻ, സോഫ്റ്റ് ആയിട്ടുള്ള വാക്കുകൾ പറയണം. എന്തിനു വേണ്ടിയിട്ടാണ്? ലഅല്ലഹു യതദക്കറു ഔ യഖ്ഷ, ഒരു പക്ഷേ അത്തരത്തിലുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ അവന്റെ മനസ്സിന് ഒരു പേടി ഉണ്ടാവാൻ, അവൻ മാറാൻ സാധ്യതയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ വചനല്ല. സൂറത്തു ത്വാഹയിൽ നിങ്ങൾ പരിശോധിച്ചു നോക്കി, മൂസാ നബിയോടും ഹാറൂനോടും പറയുന്ന വാക്ക് ഫഖൂല ലഹു ഖൗല ലയ്യിന ലഅല്ലഹു യതദക്കറു ഔ യഖ്ഷ, നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കണമെന്ന്, നല്ല നല്ല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് മൃദുലമായ രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. ഒരു കാഫിറായ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ അവൻ റബ്ബാണെന്ന് വാദിച്ചിരുന്ന ഇത്രയും ത്വാഗൂത്തായ കാഫിറായിരുന്ന ഫിറഔനോട് പെരുമാറേണ്ട രീതി ഇതാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, മുസ്ലിം ഭരണാധികാരികളോട് നമ്മൾ പെരുമാറേണ്ട രീതിയിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ നല്ല നല്ല വാക്കുകൾ മാത്രമേ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. കാരണം നമ്മൾ മോശം വാക്കുകൾ പറയുന്ന കാരണത്താൽ നമ്മൾക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ കുറ്റം കിട്ടുന്നത്. നമ്മൾ മോശം വാക്കുകൾ പറയുമ്പോൾ അത് കാരണം റബ്ബിന്റെ മുമ്പിൽ നമ്മൾക്ക് കുറ്റം കിട്ടും. അതുകൊണ്ട് ആ ഒരു കാര്യം ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം. നല്ല നല്ല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം നസീഹത്ത് കൊടുക്കാൻ എപ്പോഴും നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതിന് പ്രത്യേകിച്ച് ചില ആൾക്കാർ ഇതൊക്കെ കേൾക്കുമ്പോൾ പറയും, ഇവര് പണ്ഡിതന്, എന്താ പറയാ, രാജാക്കന്മാരെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന പണ്ഡിതന്മാരെന്നൊക്കെ ചില ആൾക്കാർ സംസാരിക്കും. രാജാക്കന്മാരെ നമ്മൾ ഇഷ്ടപ്പെടണം, അത് വേറെ കാര്യം. ഇതൊരിക്കലും അങ്ങനെയല്ല. അതൊരു കേവലം ഒരു ബുദ്ധിയുള്ള, സാമാന്യ ബുദ്ധിയുള്ള ഒരു വ്യക്തിക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യമേ ഉള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന്, ഇപ്പോ ഒരു ആൾക്കൊരു മകനുണ്ടെന്ന് കരുതുക. ഒരു തെറ്റ് ചെയ്താൽ ആ ഒരു ഉപ്പ അവന്റെ നസീഹത്ത് കൊടുക്കുമ്പോൾ ഒരു പക്ഷെ അവനോട് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ ചെറിയൊരു സ്ട്രോങ് അവനോട് സംസാരത്തിൽ കാണിക്കും, അല്ലേ? ഇപ്പൊ ഒരാള്, ഇപ്പൊ നിങ്ങളുടെ മകൻ നിങ്ങളോടൊരു തെറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ, ശരഇയായ പ്രവർത്തനത്തിനെതിരായി ചെയ്താൽ, നിങ്ങൾ അവന് നസീഹത്ത് കൊടുക്കുമ്പോൾ കുറച്ച് കർക്കശമായ ഭാഷയിൽ അവൻ പറയും. കാരണം എന്താ? അവൻ നിങ്ങളെ അനുസരിക്കും. നേരെ മറിച്ച് ഒരു ഉപ്പ തെറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ ആ മകൻ വന്നിട്ട് ഉപ്പാനോട് ആ രീതിയിൽ കർക്കശമായിട്ട് പറയാൻ വേണ്ടി പറ്റുമോ? ഇല്ലാലോ. അത് ബുദ്ധിയുള്ള ഏതൊരാൾക്കും ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. അതേപോലെ തന്നെ, കാരണം എന്താ, നമ്മുടെ മനസ്സിൽ ഉപ്പാക്കൊരു സ്ഥാനമുണ്ട്, ജനങ്ങൾക്കിടയിൽ ഉപ്പാക്കൊരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തിന് കുറവ് വരുന്ന രീതിയിൽ അദ്ദേഹത്തോട് സംസാരിക്കപ്പെട്ടാൽ അവരത് സ്വീകരിക്കില്ല, ഉപ്പാക്ക് സ്വീകരിക്കാൻ വേണ്ടി മനസ്സ് സമ്മതിക്കില്ല. അതേപോലെ തന്നെയാണ് രാജാക്കന്മാർ, അവർക്കൊരു സ്ഥാനമുണ്ട്, അവർക്കൊരു മഹത്വമുണ്ട്. അതുകൊണ്ട് അവരുടെ വിഷയത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും അത് ശ്രദ്ധിക്കണം. അവരോട് സംസാരിക്കുന്ന വാക്കുകൾ മൃദുലമായിരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിക്കുക എന്നുള്ളത് ശരഈയായിട്ട് ഹറാമാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ നിബന്ധന എന്താണ്? രാജാക്കന്മാർക്ക് നസീഹത്ത് കൊടുക്കുന്നത് പതുക്കെയാവണം. പതുക്കെ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പറയാൻ പാടില്ല. രാജാക്കന്മാർക്ക് നസീഹത്ത് കൊടുക്കുന്നത് ജനങ്ങൾക്ക് മുമ്പിൽ പറയാൻ പാടില്ല, മറിച്ച് അദ്ദേഹത്തിന്റെ അടുക്കൽ പോയിക്കൊണ്ട് നസീഹത്ത് നമ്മൾ പേഴ്സണലായിട്ട് നൽകണം. ഒരു ഹദീസ് വന്നിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന്, ഖിയാദ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. ഖിയാദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. ആ ഹദീസിന്റെ സിഹ്ഹത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്താണ് ആ ഹദീസ്? മൻ അറാദ അൻ യൻസഹ ലി സുൽത്താനിൻ ബി അംരിൻ, ആരെങ്കിലും ഒരു ഭരണാധികാരിക്ക് നസീഹത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ, ആരെങ്കിലും ഒരു ഭരണാധികാരിക്ക് നസീഹത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ, ഫല യുബ്ദി ലഹു അലാനിയതൻ, പരസ്യമായിട്ട് അവൻ പറയാൻ പാടില്ല. അള്ളാഹുന്റെ റസൂലിന്റെ കൽപ്പനയാണ്. ഈ ഹദീസ് സഹീഹാണ്. അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഹദീസ് സഹീഹാണ് ഇൻഷാ അള്ളാഹ്. എന്താണ് പ്രവാചകന്റെ വചനമാണ്? ആരെങ്കിലും ഒരു സുൽത്താനിന്, ആരെങ്കിലും ഒരു ഭരണാധികാരിക്ക് നസീഹത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഫല യുബ്ദി ലഹു അലാനിയതൻ, പരസ്യമായിട്ടത് പറയാൻ പാടില്ല. പ്രവാചകന്റെ കൽപ്പനയാണ്. പ്രവാചകൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് ചെയ്യുന്ന വ്യക്തി ഹറാമ് ചെയ്തവനാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞിരുന്നു, എങ്ങനെയാണ് നസീഹത്ത് കൊടുക്കേണ്ടത്? വലാകിൻ ലിയഖുദ് ബിയദിഹി, ആ രാജാവിന്റെ കൈപിടിക്കുക, അല്ലെങ്കിൽ ഭരണാധികാരിയുടെ കൈപിടിക്കുക എന്ന് പറഞ്ഞാൽ, കൈപിടിക്കുക എന്ന് പറഞ്ഞാൽ പോയിട്ട് കൈപിടിക്കാനല്ല, അടുത്ത് അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് രഹസ്യമായിട്ട് പോവുക. ഫയഖ്ലു ബിഹി, രാജാവും അവനും മാത്രമായിരിക്കുക, അല്ലെങ്കിൽ അധികം ആൾക്കാരില്ലാത്തൊരു സദസ്സാവാൻ വേണ്ടി പരിശ്രമിക്കുക. എന്നിട്ട് അവൻ എന്ത് ചെയ്യുക? നസീഹത്ത് കൊടുക്കുക. ഒരു വ്യക്തി രാജാവിന്റെ അടുക്കൽ തെറ്റുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ രാജാവിന്റെ അടുത്ത് പോയിട്ട് വ്യക്തിപരമായിട്ട് നസീഹത്ത് കൊടുക്കുക. ആൾക്കാരുടെ മുമ്പിൽ അവഹേളിക്കല്ല വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുശേഷം നമ്മൾക്ക് പറഞ്ഞു തരുന്നു, ഫഇൻ ഖബില മിൻഹു ഫലാക് വഇല്ല കാന ഖദ് അദ്ദ അല്ലദീ അലൈഹി ലഹു. രാജാവൻ അങ്ങനെ നസീഹത്ത് കൊടുത്തു, ആ രാജാവ് അത് സ്വീകരിച്ചാൽ അൽഹംദുലില്ല, അവനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. നേരെ മറിച്ച് രാജാവ് അവന്റെ നസീഹത്ത് തള്ളിക്കളഞ്ഞാലോ, അവന്റെ മേലിലുള്ള ബാധ്യത അവൻ നിർവഹിച്ചു കഴിഞ്ഞു. പിന്നെ ആ രാജാവ് തെറ്റിൽ തുടരുന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് അള്ളാഹു നമ്മോട് ചോദിക്കുകയില്ല. പ്രിയപ്പെട്ടവർ, ഈ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിച്ചിരുന്ന നസീഹത്താണ്. ഇന്ന് സുബ്ഹാനല്ലാഹ്, ഈ ഉമ്മത്തിന് വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ഫിത്നയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവാചകന്റെ ഹദീസുകൾ കേട്ടാലും നമ്മൾക്ക് പല ആൾക്കാർക്കും ഇങ്ങനെ ഒരു സംസാരം, പക്ഷേ എന്നാലും എന്നാലും എങ്ങനെ അത് സമ്മതിക്കുക, എന്നാലും എങ്ങനെ അത് നമ്മൾ അംഗീകരിക്കുക. പിന്നിവിടെ വരെ പ്രവാചകന്റെ വാക്ക് വന്നാൽ നമ്മൾക്ക് അവിടെ വേറൊരു വാക്കില്ല. വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം. അള്ളാഹും റസൂലും ഒരു കാര്യത്തിൽ നമ്മൾക്കൊരു തീർപ്പ് കൽപ്പിച്ചാൽ അവിടെ എന്തുകൊണ്ട് എന്ന് ചോദിക്കാനുള്ള ഒരു വോയിസ് അള്ളാഹു നമ്മൾക്ക് നൽകുന്നില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം സമീഅന വഅതഅന, കേൾക്കുക അനുസരിക്കുക, അതാണ് അള്ളാഹുവിന്റെ കൽപ്പന. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രാജാക്കന്മാർക്ക് നസീഹത്ത് കൊടുക്കാൻ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്ന നിബന്ധനയാണ്, അത് വ്യക്തിപരമായിട്ടായിരിക്കണം. യാതൊരു കാരണവശാലും ജനങ്ങളുടെ മുമ്പിൽ അവഹേളിക്കാൻ പാടില്ല. ഇതൊരു സംഭവം നമ്മൾക്ക് കാണാം. ബുഖാരിയിലും മുസ്ലിമിലും വന്നിരിക്കുന്ന ഒരു സംഭവമാണ്. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തോട് ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞു, അലാ തദ്ഖുല അലാ ഉസ്മാൻ ഫതുകല്ലിമ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ അടുക്കൽ ചെന്നിട്ട് അദ്ദേഹത്തിന് നസീഹത്ത് കൊടുക്കാത്തത്, അല്ലെങ്കിൽ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കാത്തത് വിഷയങ്ങളൊക്കെ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, ഇന്നക്കും ലതറൂന അന്നി ലാ ഉകല്ലിമുഹു ഇല്ലാ ഉസ്മിഉകും ഇന്നി ഉകല്ലിമുഹു ഫിസ്സിർ ദൂന അൻ അഫ്തഹ ബാബൻ ലാ അകൂനു അവ്വല മൻ ഫതഹഹു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന അസറാണ്, അല്ലെങ്കിൽ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന അസറാണ്. എന്താണ് പറഞ്ഞത്? ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു അടുക്കൽ ചില ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നസീഹത്ത് കൊടുക്കാത്തത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, ഓരോ തവണയും ഞാൻ പോയിട്ട് നസീഹത്ത് കൊടുക്കുമ്പോൾ നിങ്ങളെ വിളിച്ച് അറിയിക്കണം, ഇസ്ലാമിലില്ലാലോ നിബന്ധന. എന്നാണ് അദ്ദേഹം പറഞ്ഞതിന് അർത്ഥം. അദ്ദേഹം എന്താ പറഞ്ഞത്? ഓരോരോ തവണയും ഞാൻ നസീഹത്ത് കൊടുക്കുമ്പോൾ നിങ്ങളെ കേൾപ്പിക്കണമെന്നൊന്നുമില്ല, നിങ്ങളെ ഞാൻ കേൾപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് ഫിത്നയുടെ ഒരു ബാബാണ് ഞാൻ തുറന്നു വെക്കുന്നത്. ജനങ്ങളോട് രാജാക്കന്മാരുടെ തെറ്റുകൾ പറയുക എന്നുള്ളത് പ്രിയപ്പെട്ടവരത് ഫിത്നയാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അസ്ലാണ് മുസ്ലിം ഭരണാധികാരികൾക്കെതിരെ യാതൊരു കാരണവശാലും നമ്മൾ ഖുറൂജ് നടത്താൻ പാടില്ല. ഖുറൂജ് രണ്ട് തരത്തിലാണ്. രാജാക്കന്മാർക്കെതിരെയുള്ള ഇറക്കം രണ്ട് തരത്തിലാണ്. ഒന്ന് സംസാരം കൊണ്ട്, രണ്ട് വാളുകൊണ്ട്. ഒന്ന് സംസാരം കൊണ്ട്, രണ്ട് വാളുകൊണ്ട്. രണ്ടും നമ്മെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമല്ല. ചില ആൾക്കാരുണ്ട് രാജാക്കന്മാർക്കെതിരെ ഇങ്ങനെ സംസാരിക്കും, അവരെന്തിങ്ങനെ ചെയ്യുന്നത്, അവരെന്തിങ്ങനെ തെറ്റ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് എതിർക്കുന്നതെന്ന് ചോദിച്ചാൽ എന്താ പറയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ് ഇമാം ഇബ്നു മാജഹ് ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അഫ്ളുൽ ജിഹാദ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, കലിമത്തുൽ ഹഖ് ഇൻദ സുൽത്താനിൻ ജായിർ, ഏതാണ് ഏറ്റവും നല്ല ജിഹാദ് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോശത്തരം ചെയ്യുന്ന ഭരണാധികാരിയുടെ അടുക്കൽ പോയിക്കൊണ്ട് ഹക്കായ കലിമത്ത് പറയലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് രാജാക്കന്മാർക്കെതിരെ നമ്മൾ സംസാരിക്കുന്നതെന്നൊക്കെ ചില ആൾക്കാർ പറയാറുണ്ട്. ഇവിടെ ഒരു പ്രവാചകൻ എന്താ പറഞ്ഞത്? ആ ഹദീസ് സാബിത്താണ്, സഹീഹാണ്. പക്ഷെ പ്രവാചകൻ എന്താ പറഞ്ഞത്? കലിമത്തുൽ ഹഖ് അമാമ അന്നാസ് അൻ സുൽത്താനിൻ ജായിർ എന്നാണോ പറഞ്ഞത്? അല്ലല്ലോ. രാജാക്കന്മാരെ സംബന്ധിച്ച് ജനങ്ങളുടെ മുമ്പിൽ മോശമായിട്ട് പറയാന്നല്ല പറഞ്ഞത്, മറിച്ച് ഇൻദ സുൽത്താനിൻ ജായിർ, ഇൻദ എന്ന് പറഞ്ഞാൽ അടുത്തു പോയിട്ട് പറയാ, രാജാവിന്റെ അടുക്കൽ പോയിക്കൊണ്ട് രാജാവിന് നസീഹത്ത് കൊടുക്കുക, അത് നല്ല കാര്യമാണ്. പക്ഷെ ജനങ്ങളുടെ മുമ്പിൽ യാതൊരു കാരണവശാലും നമ്മൾ പറയാൻ പാടില്ല. പ്രിയപ്പെട്ട ഒരു കാര്യം നമ്മൾ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കണം. ഇന്ന് നമ്മുടെ നാട്ടിൽ എത്രയോ ആൾക്കാർ സൗദി ഭരണകൂടത്തിനെതിരെ സംസാരിക്കുന്നുണ്ട്. സൗദി ഭരണകൂടം എന്ന് പറയുന്നത് മാസൂമായ ഒരു ഭരണകൂടമൊന്നും അല്ല എന്ന് പറഞ്ഞാൽ ഒരു തെറ്റും വരില്ല എന്നൊന്നും പറയുന്ന ഭരണകൂടമല്ല. അത് അവരങ്ങനെ അവർ തന്നെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യരാണ്, അവരുടെ ജീവിതത്തിൽ തെറ്റുകൾ വരാം, ഭരണാധികാരികൾക്ക് തെറ്റുകൾ വരാം. പക്ഷേ പ്രിയപ്പെട്ടവർ, അവരെ നമ്മൾ സ്നേഹിക്കണം. അവർ മുസ്ലിം ഭരണാധികാരികളാണ്. അവിടെ തെറ്റുകൾ വരുന്നുണ്ടെങ്കിൽ ആ തെറ്റുകൾ നമ്മൾ തിരുത്താൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഇന്ന് പല ആൾക്കാരെയും സത്യസന്ധമായിട്ട് എന്റെ സംസാരം കേൾക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി, ഇങ്ങനെ രാജാക്കന്മാർക്കെതിരെ സംസാരിക്കുന്ന ആരെങ്കിലും നമ്മുടെ എന്റെ സദസ്സിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ഒന്ന് ചിന്തിച്ചു നോക്കി, ഇന്നേ വരെ നിങ്ങൾ മനസ്സിരുത്തി അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ടോ, അള്ളാഹുവേ സൗദിയിൽ ഇന്ന തിന്മ വന്നിട്ടുണ്ട്, നീ അത് മാറ്റിത്തരണേ എന്ന്? സത്യസന്ധമായിട്ട് പറഞ്ഞ് രാത്രി നമസ്കാരത്തിൽ എത്ര ആൾക്കാർ എഴുന്നേറ്റ് ഇങ്ങനെ ദുആ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും നമ്മളിങ്ങനെ വിമർശിക്കും, അത് ചെയ്യാൻ, അതിങ്ങനെ രാജാവ് എങ്ങനെ ചെയ്യുക, അതെങ്ങനെ രാജാവ് ഇങ്ങനെ ചെയ്യുക. നമ്മൾ സത്യസന്ധമായിട്ടാണ് ഇത് പറയുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ അങ്ങനെ ദുആ ചെയ്യില്ല അള്ളാഹുവിനോട്, സത്യമായിട്ട് നമ്മൾ ചെയ്യും. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം, എത്രയോ ആൾക്കാർ ഇങ്ങനെ സംസാരിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അവർ പറയും സൗദിയിൽ മറ്റേതുണ്ട്, സൗദിയിൽ ഇതുണ്ട്, അതേപോലെ തന്നെ ചില ഇസ്ലാമിക രാഷ്ട്രങ്ങളെ പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്, അവിടെ ഹറാമുകൾ നടക്കുന്നുണ്ട്. ഈ പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ സ്വന്തം വീട്ടിൽ അദ്ദേഹം ടി വി ഉപയോഗിക്കുന്നുണ്ട്, അദ്ദേഹം സിനിമ കാണുന്നുണ്ട്, അദ്ദേഹം മ്യൂസിക് കേൾക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ താടി വടിച്ചവനാണ്, അദ്ദേഹം താടി വടിച്ച് ഹറാമായ രീതിയിൽ നടക്കുന്നവനാണ്, അതേപോലെ തന്നെ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവനാണ്. സ്വന്തം ജീവിതത്തിൽ അവരത് ശ്രദ്ധിക്കുന്നില്ല, എന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരുടെ വിഷയത്തിൽ അവർ സംസാരിക്കുകയാണ്. ബഹുമാന അധ്യാപകൻ ഷെയ്ഖ് അബ്ദുൽ വക്കീൽ ഹഫിളഹുല്ലാ അദ്ദേഹം ഒരു ദിവസം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരാദ്യം ചെയ്യണമെന്ന, അവർ ഹക്കാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ സ്വന്തം ജീവിതത്തിൽ അവർ മാറ്റം വരുത്തുക. അവരുടെ ജീവിതത്തിൽ അവർ ടി വി കാണുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അവർ ഹറാമായത് കാണുന്നുണ്ടെങ്കിൽ അവരത് ഒഴിവാക്കുക. അവരുടെ ജീവിതത്തിൽ താടി നീട്ടി വളർത്തുക. അവർ പാന്റ് നിര്യാണിക്ക് മുകളിൽ ധരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അവരുടെ മക്കളെ മാറ്റുക, ഭാര്യയെ മാറ്റുക, കുടുംബക്കാരെ മാറ്റുക. അങ്ങനെ വന്നാൽ ഒരു നാട് നന്നാവാൻ സാധിക്കും. അതല്ലാതെ പുറമേ ഇരുന്നിട്ട് സൗദി രാജാവിന്റെ എങ്ങനെ ചെയ്യുന്നു, ഇന്ന രാജാവിന്റെ എങ്ങനെ ചെയ്യുന്നു, ഇതൊക്കെ ജനങ്ങൾക്കെതിരെ നമ്മൾ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്? പല ആൾക്കാരും ജീവിതത്തിൽ സിനിമ കാണും, ഹറാമ് കാണും, തെറ്റുകൾ ചെയ്യും, സ്വന്തം ജീവിതത്തിൽ ഇതൊക്കെ ചെയ്യും. പക്ഷെ വേറെ ആൾക്കാർ ചെയ്താൽ, പ്രത്യേകിച്ച് ഇസ്ലാമിക ഭരണകൂടത്തിലെ ഭരണാധികാരികൾ ചെയ്താൽ, അതിങ്ങനെ എടുത്തു പറഞ്ഞ് പെരുപ്പിക്കും. ഇതൊരിക്കലും ഖൈർ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നതല്ല. അല്ലെങ്കിൽ ചില ആൾക്കാർ അങ്ങനെ പ്രത്യേകിച്ച് മനസ്സിന്റെ അകത്ത് തിന്മ ഉദ്ദേശിക്കുന്നതെന്ന് നിയത്തില്ല എങ്കിലും, നമ്മുടെ നാട്ടിൽ ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിന്റെ ശാഖയായ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ആ ഒരു വിഭാഗം കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും വലിയ ഷർറാണിത്, രാജാക്കന്മാർക്കെതിരെ ജനങ്ങളുടെ മനസ്സിൽ വെറുപ്പുണ്ടാക്കുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു കാര്യം ചിന്തിക്കുക, സത്യസന്ധമായിട്ട് ചിന്തിക്കുക. ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു വ്യക്തി, അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ, ഒരു വ്യക്തി വ്യഭിചരിച്ചു എന്ന് കരുതുക, അല്ലെങ്കിൽ കള്ളുകുടിച്ചു എന്ന് കരുതുക, നമ്മൾ എന്താ ചെയ്യേണ്ടത്? അദ്ദേഹത്തിന് പോയിട്ട് വ്യക്തിപരമായിട്ട് നസീഹത്ത് കൊടുക്കല്ലേ വേണ്ടത്? അതല്ലാതെ ജനങ്ങളുടെ മുമ്പിൽ പോയിട്ട് അദ്ദേഹം കള്ളുകുടിക്കുന്നവനാണ്, അദ്ദേഹം വ്യഭിചരിക്കുന്നവനാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടുന്നതുകൊണ്ട് എന്ത് ഖൈറ ഉണ്ടാവുക? ഇത് ഏത് ദീനാ നമ്മൾക്ക് പഠിപ്പിച്ചതെന്ന്? ഇപ്പൊ നിങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങൾ ദീന് പഠിക്കാൻ വേണ്ടി പരിശ്രമിച്ചു നോക്കെ, ഒരു വ്യക്തി മോഷ്ടിക്കുന്നത് നമ്മൾ കണ്ടു, ജനങ്ങളുടെ മുമ്പിൽ പോയിട്ട് നമ്മൾ പറയാണ് ഇന്നാള് മോഷ്ടാവാണ്, ഇന്നാള് മോഷ്ടാവാണ് എന്ന് പറഞ്ഞ് നമ്മൾ നടന്നാൽ, നമ്മൾക്ക് അള്ളാഹുവിന് മുമ്പിൽ കുറ്റ കിട്ടുക, കൂലിയ കിട്ടുക, കുറ്റാണ് കിട്ടുക, യാതൊരു സംശയമില്ല. കാരണം തെറ്റുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അത് പറഞ്ഞു കൊടുക്കേണ്ട രീതിയും പ്രവാചകൻ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു മുസ്ലിമിന്റെ വിഷയത്തിൽ പോലും സംസാരം ജനങ്ങളുടെ മുമ്പിൽ അനുവദനീയമല്ല എങ്കിൽ, ഒരു രാജ്യത്തിനെ ഭരിക്കുന്ന ധാരാളം മുസ്ലിമീങ്ങളെ നിയന്ത്രിക്കുന്ന ഭരണാധികാരികൾക്കെതിരെയുള്ള സംസാരം വളരെ ഗൗരവമാണ്. ഇത് ചെറിയ വിഷയമൊന്നുമല്ല, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അസ്ലാണ്. രാജാക്കന്മാർക്കെതിരെ ഇറങ്ങുക എന്നുള്ളത് ഖവാരിജുകളുടെ അടയാളമാണ്. അതൊന്നിക്കൽ ഖവാരിജ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാക്കുകൾക്കുണ്ടാവാം, നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും ചെയ്യുന്നത് പോലെ. രണ്ടാമത്തെ വിഭാഗം ദാഇഷിനെ പോലുള്ള ISIS പോലുള്ള നരകത്തിലെ പട്ടികൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചിരിക്കുന്ന വാളുകൊണ്ട് രാജാക്കന്മാർക്കെതിരെ ഇറങ്ങുന്ന ആ ഒരു വിഭാഗമാകാം. ഈ രണ്ട് വിഭാഗമായാലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആക്ഷേപിച്ചിട്ടുണ്ട്, അവരെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഭരണാധികാരികൾക്കെതിരെയുള്ള സംസാരം എന്നുള്ളത് യാതൊരു കാരണവശാലും ഈ ഉമ്മത്തിന് അനുവദിക്കപ്പെട്ട വിഷയമല്ല. ഭരണാധികാരികൾക്ക് തെറ്റുപറ്റാം, സംശയമില്ല, ആ തെറ്റുകൾ തെറ്റാണെന്ന് നമ്മൾ അംഗീകരിക്കാം, ആ മസലകൾ നമ്മൾ പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കാം, നിങ്ങളിൽ ഏതെങ്കിലും ഒരു വ്യക്തി ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കരുതുക. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് സിഗരറ്റ് വലിക്കുന്നത് ഹറാമാണ്, നിങ്ങൾ വലിക്കുന്നുമില്ല, നിങ്ങളുടെ വാപ്പ സിഗരറ്റ് വലിക്കുന്നുണ്ട്. ഒരാൾ നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ് സിഗരറ്റ് വലിക്കുന്നതിന്റെ ഹുക്കും എന്താ, വിധി എന്താ? അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞു കൊടുക്കുക? സിഗരറ്റ് വലി ഹറാമാണെന്നല്ലേ പറഞ്ഞു കൊടുക്കൂ, അതല്ലാതെ എന്റെ വാപ്പ് വലിക്കുന്ന സിഗരറ്റ് ഹറാമാണെന്ന് പറയോ? ഇല്ലല്ലോ. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മസലകൾ പറയാനാണ് നിങ്ങളോട് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു മസല പറയാ. അതല്ലാതെ ഇങ്ങനെ വ്യക്തികളുടെ വിഷയം, അതേപോലെ തന്നെ ഭരണാധികാരികളുടെ വിഷയം ജനങ്ങളുടെ മുമ്പിൽ ഇട്ടുകൊണ്ടുവന്നിട്ട് ഒരു ഖൈറും ഇല്ല. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, പഴയ കാലത്ത് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ, ഇന്ന് സൗദിയിൽ ഉന്നത പണ്ഡിത സഭയിലുള്ള പണ്ഡിതന്മാരൊക്കെ പഴയ കാലത്ത് സിറിയയിലും അവിടെയൊക്കെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ പറഞ്ഞിരുന്നു, ഭരണാധികാരികൾക്കെതിരെ നിങ്ങൾ ഇറങ്ങരുത്, കാരണം ഇറങ്ങിയാൽ ഫിത്നയുണ്ടാവും, അവർക്കെതിരെ സംസാരിക്കരുത്, ഫിത്നയുണ്ടാവും. ഇത് പറഞ്ഞു കൊടുത്തു. പക്ഷെ അന്ന് ജനങ്ങൾ പല ആൾക്കാരും കേൾക്കാൻ വേണ്ടി കൂട്ടാക്കിയിട്ടില്ല. അന്ന് ഈ ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന പിഴച്ച സംഘടനകളുടെ നേതാക്കന്മാർ അവർ പ്രസംഗിച്ചു, അല്ല സംസാരിക്കണം, രാജാക്കന്മാർക്കെതിരെ സംസാരിക്കണം എന്ന് അവർ പ്രസംഗിക്കുക മാത്രമല്ല, അവർ പോലും അവരുടെ പ്രസംഗങ്ങളിൽ രാജാക്കന്മാർക്കെതിരെ പറഞ്ഞു. അതുകൊണ്ട് ഇന്നുണ്ടായത് എന്താ? സിറിയയുടെ കോല നിങ്ങൾ എടുത്തു നോക്കിയേ, അതേപോലുള്ള ധാരാളം ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ അവസ്ഥ നിങ്ങൾ എടുത്തു നോക്കിയേ, അവർക്കിന്ന് ജീവിക്കാൻ പോലും വകയില്ലാതെയായി, അവർ നാട് വിട്ട് ഓടേണ്ടി വന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള സംസാരം ഒരിക്കലും നമ്മൾക്ക് ഖൈറുണ്ടാവില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കാം? ഈ സംസാരിക്കൽ തന്നെ തെറ്റാണ്, പക്ഷെ സംസാരിച്ചതിന്റെ പേരിൽ എന്താ സംഭവിക്കുക? ഒരു നാട്ടിലെ സാധാരണ ആൾക്കാർ രാജാക്കന്മാർക്കെതിരെ സംസാരിച്ചെന്ന് കരുതുക, സ്വാഭാവികമായിട്ട് എന്താവും? രാജാക്കന്മാരും അവരും തമ്മിലുള്ള വെറുപ്പ് അധികരിക്കും. രാജാക്കന്മാർ ഇവരെ അടിച്ചൊതുക്കാൻ വേണ്ടി പരിശ്രമിക്കും. രാജാക്കന്മാർക്കാണല്ലോ ശക്തി ഉണ്ടാവുക, അവരുടെ അടുക്കലാണല്ലോ സേന ഉണ്ടാവുക, അവർ ഇവരെ അടിച്ചൊതുക്കാൻ വേണ്ടി പരിശ്രമിക്കും. അങ്ങനെ നാട്ടിൽ ജനങ്ങളും ഭരണകൂടവും തമ്മിൽ പരസ്പരം പ്രശ്നങ്ങളാവും. അങ്ങനെ നാട്ടിലുള്ള റാഹത്ത്, നാട്ടിലുള്ള ആ ഒരു സമാധാന അന്തരീക്ഷം നഷ്ടപ്പെടും. ഇതാണ് പല രാജ്യങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് സംഭവിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഭരണാധികാരികൾക്കെതിരെയുള്ള സംസാരം ഒരിക്കലും നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി പറയുന്നത് ഭരണാധികാരികളെല്ലാം ചെയ്യുന്നത് ശരിയാണെന്ന അർത്ഥത്തിലൊന്നുമല്ല. അവർക്ക് തെറ്റുകൾ പറ്റാം, അവരും മനുഷ്യരാണ്. പക്ഷേ നമ്മൾ ചെയ്യേണ്ട എന്തുകൊണ്ട് ഇത് പറയുന്നത്? ദീനിന്റെ അസ്ലാണ്. ഇത് ചില ആൾക്കാർ പറയും, പഴയ കാലത്ത് ഇത്ര ആൾക്കാർ ഭരിച്ചിട്ടുണ്ട്, ഇന്നത്തെ ഭരണത്തിലല്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നുള്ളൂ എന്നൊക്കെ ചോദിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരോട് പറയാനുള്ള എന്താ? അലി റളിയല്ലാഹു അൻഹു ഒരു അസറിൽ വന്നതായിട്ട് കാണാം. ഒരു വ്യക്തി അലി റളിയല്ലാഹു അൻഹു അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നമ്മൾ അബൂബക്കറിന്റെയും ഉമറിന്റെയും ഒക്കെ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ട്, അവരുടെ കാലത്തൊന്നും ഇന്ന് ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല, പക്ഷേ നിങ്ങളുടെ കാലത്തെത്തുന്ന ഇത്രയും പ്രശ്നം. അലി റളിയല്ലാഹു പറഞ്ഞ മറുപടി എന്താ? അബൂബക്കറിന്റെയും ഉമറിന്റെയും കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ നമ്മളായിരുന്നു. അലി റളിയല്ലാഹു പറയാണ്, അബൂബക്കറിന്റെയും ഉമറിന്റെയും കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ നമ്മളായിരുന്നു, നമ്മൾക്ക് ദീനിനെ സംബന്ധിച്ച് ബോധമുണ്ട്, അതുകൊണ്ട് തന്നെ ദീനിൽ ഒരു കാര്യം വന്നാൽ അതിന്റെ അപ്പുറം നമ്മൾ നീങ്ങാറില്ല. ഇന്നോ? ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർ നിങ്ങളാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഖുർആന്റെയും ഹദീസിന്റെയും വചനങ്ങൾ വേണ്ടതുപോലെ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ഇന്നത്തെ യുവാക്കൾ അത് ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ കാലത്ത് അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഫിത്ന കൂടിയതെന്ന് അലി റളിയല്ലാഹു അൻഹു പറയുന്നു. ഇന്ന് നമ്മുടെ കാലം ചിന്തിച്ചു നോക്കേ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ താടി പഠിക്കാം, നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കാം, സിനിമ കാണാം, മ്യൂസിക് കേൾക്കാം, ഇതൊക്കെ ചെയ്യാം, ഒന്നും പ്രശ്നമല്ല. എവിടെയെങ്കിലും അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടാലോ, പ്രത്യേകിച്ച് ഇസ്ലാമിക ഭരണകൂടത്തിൽ ഭരണാധികാരികൾ ചെയ്യുന്നത് കണ്ടാൽ ചില ആൾക്കാർ സുബ്ഹാനല്ലാഹ് ഒരേ സംസാരമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ആ ഒരു കാര്യം വളരെ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കണം. ഭരണാധികാരികളുടെ വിഷയത്തിൽ സംസാരം ഒരിക്കലും നമ്മൾക്ക് അനുവദനീയമല്ല. അത് ഇസ്ലാം വിലക്കിയതാണ്. മുസ്ലിം ഭരണാധികാരികൾക്കെതിരെയുള്ള സംസാരം ഇസ്ലാം വിലക്കിയതാണ്. അതല്ലാതെ ആരുടെയെങ്കിലും ദേഹേച്ഛനുസരിച്ചോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ആഗ്രഹം പറയുന്നതൊന്നും അല്ല ഇത്. ഇത് ഖുർആന്റെയും സുന്നത്തിന്റെയും അസ്ലാണ്. അതിൽ ആരെങ്കിലും ഈ ഉമ്മത്തിനോട് എതിരായാൽ അവനാണ് ഖവാരിജ് എന്ന് പറയുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഭരണാധികാരികൾക്കെതിരെയുള്ള സംസാരം ജീവിതത്തിൽ ശ്രദ്ധിക്കുക. അത് സംസാരമാണെങ്കിലും പ്രവർത്തനമാണെങ്കിലും രണ്ടും ഹറാമാണ്. നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ചായ കുടിക്കുമ്പോഴൊക്കെ സംസാരിക്കുന്ന സംസാരം, സൗദിയിൽ ഇങ്ങനെയാണ്, സൗദിയിൽ അങ്ങനെയാണ്, സൗദി ഭരണാധികാരികൾ അങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, സൗദിയിൽ ഇപ്പൊ ഞാൻ സൗദിയിൽ ജീവിക്കുന്ന ഒരാളാണ്, മദീനത്ത് ജീവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെയുള്ള ഖൈറ് സുബ്ഹാനല്ലാഹ് അത് പറഞ്ഞറിയിക്കാൻ വേണ്ടി സാധിക്കില്ല. അത്രയും ധാരാളം ഖൈർ മുസ്ലിം ഉമ്മത്തിന് ഇത്രയും അധികം ഇജ്ജത്തുള്ള വേറെ രാഷ്ട്രം അള്ളാഹു ആലം എന്റെ അറിവിലില്ല. അതേപോലെ തന്നെ അത്രയും അധികം മുസ്ലിമീങ്ങളുടെ ആസാറുകൾ, മുസ്ലിമീങ്ങളുടെ ഷിയാറുകൾ നമ്മൾക്ക് ജനങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഭരണകൂടാണിത്. ഇത്രയും അധികം ഖൈറുകൾ മുസ്ലിം ഉമ്മത്തിന് നൽകിയിരിക്കുന്ന ഭരണകൂടാണിത്. ഹജ്ജ് ചെയ്തിരിക്കുന്ന ആൾക്കാരോട് പൊതുവെ ചോദിച്ചാൽ പറയാറുണ്ട്, സൗദി ഭരണകൂടം ജസാഹുല്ലാഹു ഖൈറൻ, എത്രയോ സേവനങ്ങൾ ലോകാടിസ്ഥാനത്തിൽ എല്ലായിടത്തേക്കും ഖുർആൻ പ്രസിദ്ധീകരിച്ചിറക്കുന്നു. ഇങ്ങനെ മുസ്ലിം ഉമ്മത്തിന് ചെയ്യുന്ന ഖൈറുകളൊക്കെ ആൾക്കാർ കാണാതെ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ തെറ്റുകൾ മാത്രം കൊണ്ടുവന്നിട്ടത് ആരാ? ഈ ഷർറ് തുടങ്ങി വെച്ചത് ഇഖ്വാനികളാണ്. അത് ഏറ്റുപിടിച്ച് നമ്മുടെ നാട്ടിലെ ജമാഅത്തെ ഇസ്ലാമി, അതും ഏറ്റുപിടിച്ചുകൊണ്ട് ചില യുവാക്കൾ. ആ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിക്കേണ്ടത് ഈ ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന സംഘടനയുടെ കാഴ്ചപ്പാടനുസരിച്ച് നമ്മുടെ നാട്ടിലെ പല യുവാക്കളും ഇന്ന് കാഫിരികളാണ്. അവർ ഏറ്റുപിടിക്കുന്ന അല്ലെങ്കിൽ അവരെ ഏറ്റവും ഉന്നതനായി പിടിക്കുന്ന സയ്യിദ് ഖുത്തുബിന്റെ വീക്ഷണം അനുസരിച്ച് ഇന്ന് പല ആൾക്കാരുടെ ഇസ്ലാം ശരിയല്ല. സയ്യിദ് ഖുത്തുബിനെയൊക്കെ ചില ആൾക്കാർ സുബ്ഹാനല്ലാഹ് വളരെയധികം പുകഴ്ത്തി പറയും, എന്നിട്ട് ഇത്തരത്തിലുള്ള ഭരണാധികാരികളെ ഇകഴ്ത്തി പറയും. സയ്യിദ് ഖുത്തുബിന്റെ അഖീദ എത്ര ആൾക്കാർക്ക് അറിയും? ഈ പറയുന്ന ആൾക്കാർക്ക്. സയ്യിദ് ഖുത്ബ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം സഹാബത്തിനെ ചീത്ത വിളിച്ചവനാണ്, പ്രവാചകന്മാരെ ചീത്ത വിളിച്ചവനാണ്. ഇതൊന്നും വെറുതെ അദ്ദേഹത്തോടുള്ള ദേഷ്യത്തിന്റെ പേരിൽ പറയുന്നതല്ല. സംശയമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അത്തസ്വീറുൽ ഫന്നീ ഫിൽ ഖുർആൻ എന്ന് പറയുന്ന കിതാബ് എടുത്ത് നിങ്ങൾ നോക്കി, സുലൈമാൻ അലൈഹിസ്സലാമിനെ കുറ്റം പറയുന്നുണ്ട്, മൂസാ നബി അലൈഹിസ്സലാമിനെ കുറ്റം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അല അദാലത്തുൽ ഇജ്തിമാഇയ എന്ന് പറയുന്ന ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കി, അതിനകത്ത് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറ്റം പറയുന്നുണ്ട്. അതേപോലെ തന്നെ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു മുസ്ലിമുകളെ സ്നേഹിക്കുന്ന ആ സ്വഹാബിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഇസ്ലാം ശരിയായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അദ്ദേഹം കാഫിറായിരുന്നു എന്നർത്ഥം. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ദുലാലുൽ ഖുർആനിൽ പരിശുദ്ധമായ ദീനിന്റെ ആശയങ്ങൾക്കെതിരായിട്ടുള്ള ധാരാളം സംസാരങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ദലാൽ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പല പല കാര്യങ്ങളും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ കാണാം. ഈ മുസ്ലിം ഉമ്മത്തിനെ മൊത്തം കാഫിറാണെന്ന രീതിയിൽ വിധിക്കുന്ന ചില സംസാരങ്ങൾ പോലും അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഇതൊന്നും ഈ പറയുന്ന ആൾക്കാർക്ക് അറിയില്ല. എന്നിട്ടോ സയ്യിദ് ഖുത്ബിന്റെ ചില ആവേശമുള്ള സംസാരങ്ങൾ മാത്രം എടുത്തിട്ട് സയ്യിദ് ഖുത്ബിനെ ഏറ്റു നടക്കുന്ന ചില ആൾക്കാർ. അള്ളാഹു ഹിദായത്ത് നൽകിയാൽ ഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അള്ളാഹു കേൾക്കുന്നുണ്ട്, അള്ളാഹു ചോദ്യം ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന ദീനാണ്, വ്യക്തമാണ്. അതുകൊണ്ട് സംസാരിക്കുന്ന വിഷയങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അവസാനമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅമ്മതിഹിം, സാധാരണ മുസ്ലിമീങ്ങൾക്കും നിങ്ങൾ എന്ത് ചെയ്യണം? ഖൈർ ആഗ്രഹിക്കണം. സാധാരണ മുസ്ലിങ്ങൾക്ക് ഖൈർ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ദീനിലും ദുനിയാവിലും അവർക്ക് ഖൈറാവുന്ന വിഷയങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? അവർക്ക് പറഞ്ഞു കൊടുക്കുക, അവർക്ക് ഹക്ക് എന്താണെന്ന് വ്യക്തമാക്കി കൊടുക്കുക, അവർ തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ അവർക്ക് നമ്മളെ ഹക്ക് വിശദീകരിച്ചു കൊടുക്കുക. ഇതൊക്കെയാണ് സാധാരണ മുസ്ലിമുകളുടെ നമ്മുടെ ബാധ്യതകൾ. അപ്പോൾ ഈ ഒരു ഹദീസ് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദീനിന്റെ വലിയൊരു മേഖലയാണ് എന്നുള്ളത് ആ ഒരു കാര്യം മനസ്സിലാക്കുക, കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഇത്രയും അധികം സമയമെടുത്തതിന് ക്ഷമ ചോദിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല രീതിയിൽ പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബി വസല്ലം. എന്റെ സംസാരത്തിൽ വല്ല ഖൈറുമുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ്, വല്ല ഷറുമുണ്ടെങ്കിൽ എന്റെയും പിശാചിന്റെയും ഭാഗത്തു നിന്നുള്ളതാണ്. അള്ളാഹു എല്ലാവരുടെയും ന്യൂനതകൾ മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.